ഹിജിമവും ശൈത്യകാലത്ത് മഴയും എന്നപോലെ വഷിനു ബഹുമാനം പൊരുത്തമല്ല. കുരുകിൽ പാറിപ്പോകുന്നതും നീതൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൻ, മൂടന്മാരുടെ മുതുകിന് വടി. നീയും മൂടനെ പോലെ ആകാതിരിക്കുന്നതിന് അവന്റെ പോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടനു താൻ ജ്ഞാനി എന്ന് തോന്നിയിരിക്കേണ്ടതിന് അവന് അവന്റെ പോഷത്വത്തിന് തക്ക ഒത്തവണ്ണം അവനോട് ഉത്തരം പറക. മൂടന്റെ കൈവശം വർത്തമാനം അയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്തന്റെ കാൽ ഞാന്ന് കിടക്കുന്നത് പോലെ മൂടനു ബഹുമാനം കൊടുക്കുന്നത് കവിണയിൽ പല്ലു കല്ലുകെട്ടി മുറുക്കുന്നത് പോലെ മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളുപോലെ എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂടനെ കൂലിക്ക് നിർത്തുന്നവനും കണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപോലെ നായ ഛർദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തന്റെ പോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ തനിക്ക് തന്നെ ജ്ഞാനിയെന്നു തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ചുള്ള അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥക ചൂഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന്റെ പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴു പേരിലും താൻ ജ്ഞാനിയെന്നു മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളിയെന്ന് പറയുന്ന മനുഷ്യൻ, തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകുന്നു. വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയനില്ലാഞ്ഞാൽ വഴക്കുമില്ലാതെയാകും. കരി കനലിനും വിറക് തീക്കും എന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന അതരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. പവിക്കുന്നവൻ അതരം കൊണ്ട് വേഷം ധരിക്കുന്നു. ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ ഏഴു വെറുപ്പുണ്ട്. അവന്റെ പക കവടം കൊണ്ട് മറച്ചുവെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുൻപിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞു വരും, തിരിഞ്ഞുരുളും. പോഷ്കു പറയുന്ന നാവ് അതിനാൽ തവർന്നവരെ ദ്വേഷിക്കുന്നു. മുഖസ്തുതി പറയുന്ന വായ നാശം വരുത്തുന്നു. നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അതരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു. ഒരു പോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത്. ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു. ജാരശങ്കയുടെ മുൻപിലോ ആർക്കു നിൽക്കാം? മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ല സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം. തിന്നതൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടുഴലുന്ന മനുഷ്യനും ഒരുപോലെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. വിദ്യാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തന്റെ കഷ്ടകാലത്തു സഹോദരന്റെ വീട്ടിൽ പോവുകയും വരുത്. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത്. മകനെ, എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന്നു. നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്ക. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പം എന്ന് ഖേദപ്പെടുന്നു. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. അധികാലത്ത് എഴുന്നേറ്റു സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവനെ അത് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാതെ ചോർച്ചയും കലഹക്കാരിയായ സ്ത്രീയും ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വലം കൈകൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു. ഇത് ഇരുമ്പ് ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നു. മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അത്തികാക്കുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനെന്ന ഒത്തവണ്ണം മുഖത്തെ കാണുന്നു. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളിക്കു പുടവും പൊന്നിന് മൂശയും ശോധന. മനുഷ്യനോ അവന്റെ പ്രശംസ പോഷനെ ഊരലിലിട്ട് ഉലക്ക് കൊണ്ട് അവിൽ പോലെ ഇടിച്ചാലും അവന്റെ പോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയായിരിക്കുക. നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വയ്ക്കുക. സമ്പത്ത് എന്നേക്ക് ഇരിക്കുന്നതല്ലോ. കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ? പുല്ലു ചെത്തി കൊണ്ടുപോകുന്നു. ഇളം പുല്ല് മുളച്ചു വരുന്നു. പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും. കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവൻ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കി കളയുന്ന മഴ പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവൻ ദുഷ്ടനെ പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തെ കാക്കുന്നവനോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല. യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിഭക്ഷകന്മാർക്ക് സഖിയായവനെ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവന് വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥനയെയും വെറുപ്പാക്കുന്നു. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും. ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു. ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടിയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇരയെ തേടി നടക്കുന്ന കരടിക്കും തുല്യൻ. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനുമാകുന്നു. ദ്രവ്യാഗ്രഹം ഒരുക്കുന്നവനെ ദീർഘായുസോടെ ഇരിക്കും. രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും. അവനെ ആരും തടുക്കരുത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസാരന്മാരെ പിൻചെല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല. മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല. ഒരു കഷ്ണം അപ്പത്തിനായും മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു. ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നു അതുമില്ല. ചക്കരവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചു അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഖി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്ത ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകയില്ല. കണ്ണടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. അവൻ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. വേശികളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു. നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വല വിരിക്കുന്നു. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു. നീതിമാനോ ഘോഷിച്ചാനന്ദിക്കുന്നു. നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു. ദുഷ്ടനോ പരിജ്ഞാനം ഇന്നതെന്ന് അറിയുന്നില്ല. പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു. ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിക്കും ഘോഷനും തമ്മിൽ വാഗ്വാദം ഉണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിപ്പിക്കുന്നു. ദ്വേഷിക്കുന്നു നേരുള്ളവരോ അവന്റെ പ്രാണനെ അന്വേഷിക്കുന്നു. മൂടൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു. ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ വൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും. ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപ്പെടുന്നു. ഇരുവരുടെയും കണ്ണ് യഹോവ പ്രകാശിപ്പിക്കുന്നു. അഗതികൾക്ക് വിശ്വസ്തതയെ അവിടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു. നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും. നിന്റെ മകനെ ശിക്ഷിക്കാൻ അവന് നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. വെളിപാട് ഇല്ലാത്തയിടത്തു ജനം മര്യാദ വിട്ട് നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ദാസനെ ഗുണീകരിപ്പാൻ വാക്കു മാത്രം പോരാ. അവൻ അത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ. വാക്കിൽ ബന്ധപ്പെടുപാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ദാസനെ ബാല്യം മുതൽ ലാളിച്ചു വളർത്തുന്നവനോട് അവൻ ഒടുക്കം ദുശാട്ടിൻ കാണിക്കും. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തി കളയും. മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. കള്ളനുമായി പങ്കുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പകയ്ക്കുന്നു. അവൻ സത്യവാചകങ്ങൾ ഒന്നും പ്രസ്താവിക്കുന്നില്ലതാനും. അവൻ മാനുഷഭയം ഒരു ഗണിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു. മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു. നീതികെട്ടവൻ നീതിമാന്മാർക്ക് വേദന വെറുപ്പ്, സന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പ്. ദൈവമേ സ്ഥിതിക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോർ. സദൃശ്വാസിംഗ് 30-ാം അധ്യായം. യാക്കേയുടെ മകനായ ആഗൂരിന്റെ വചനങ്ങൾ ഒരു അരുളപ്പാട്. ആ പുരുഷന്റെ വാക്യമാവിതേ: ദൈവമേ ഞാൻ അധ്വാനിച്ചു ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ. മനുഷ്യബുദ്ധി എനിക്കില്ല. ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി നിൽക്കുകയും ചെയ്തവൻ ആർ? കാറ്റിനെ തന്റെ ദൃഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ? ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവനാർ? അവന്റെ മകന്റെ പേരെന്തേ നിനക്കറിയാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുതേ. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടയരുതേ. രണ്ടു കാര്യം ഞാനോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്. വ്യാജവും ഭോഷ്കും എന്തെന്ന് എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി അന്ന് തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവയാരിൽ നിന്ന് നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ദാസനെ കുറിച്ച് യജമാനോട് ഏഷണി പറയരുതേ. അവൻ നിന്നെ ശവിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുതേ. അപ്പനെ ശവിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലമായി തോന്നുന്നവരെയും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുൻപല്ല് വാളായും അണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. കണ്ണട്ടയ്ക്ക് തരിക തരിക എന്ന രണ്ട് പുത്രിമാരുണ്ട്. ഒരിക്കലും തൃപ്തി വരാത്തത് മൂന്നുണ്ട്. മതി എന്ന് പറയാത്തത് നാലുണ്ട്. പാതാളവും വന്ധ്യയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതിയെന്ന് പറയാത്ത തീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് മൂന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് നാലുണ്ട്. ആകാശത്ത് കഴുകന്റെ വഴിയും പാറമേൽ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കന്യകയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ. വ്യഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ. അവൾ തിന്നു വായ തുടച്ചിട്ട് ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, നാലിന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും പോഷൻ തിന്ന തൃപ്തനായാൽ അവന്റെ നിമിത്തവും. വിലക്ഷണയ്ക്കു വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് സഭയുണ്ട്, നാലുണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അതു വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ചന്തമായി നടകൊള്ളുന്നത് മൂന്നുണ്ട്, ചന്തമായി നടക്കുന്നത് നാലുണ്ട്. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹം, നായാട്ടുനായും കോലാട്ടുകൊറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ. നീനീകളിച്ച് പോഷത്തെ പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ പൊത്തിക്കൊള്ളുക. പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും, മൂക്ക് ഞെക്കിയാൽ ചോര വരും, കോപ വിളക്കിയാൽ വഴക്കുണ്ടാകും. നിയമേശനക്ക് യോഗ്യമാകുന്നു ബാറക്കുമോർ.
ും പുത്രനും ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ശ്രീ ദൈവത്തിന്റെ ബിരുദനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈറ്റലി ഫോണി പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയെ വളരെ നല്ല രീതിയിൽ നയിക്കുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ആ ദൈവത്തിന്റെ തണലിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലത്തെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് അരമനയിൽ എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരെ പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം ഉള്ള വിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. എന്നേശു അല്ലാതിൽ എനിക്കൊരാശ്രയപ്പൂവിൽ, തൻ മാർബിലല്ലാതെ എനിക്ക് മറ്റു വിശ്രമമില്ല. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന അവസരങ്ങളിലും എന്നെ തള്ളിക്കളയാതെ എന്റെ ചാര നിന്ന് എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിപ്പാൻ തക്ക ഓണം വേണ്ട ബുദ്ധിയും ശക്തിയും കഴിവും പകർന്നു നൽകുന്ന ആ ദൈവത്തിന്റെ കൃപയെ കണ്ടെത്തുവാൻ തക്ക ഓണം നമ്മളെ ഒരുക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ക്ഷീണത്തിന്റെ അവസ്ഥയിലും രോഗത്തിന്റെ അവസ്ഥയിലും എന്റെ വൈദ്യനായും നിരാശയുടെ അവസ്ഥയിൽ എന്റെ പ്രത്യാശയായിട്ടും പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ എന്റെ ശക്തിയായും എന്നെ നയിക്കുന്ന അന്നിമിഷം നടത്തുന്ന തമ്പുരാനെ ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സ്തുതിക്കാം. എന്നേശു അല്ലാതിൽ എനിക്കോരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലാതിൽ എനിക്കോ വിശ്രാമം വേറെ. ഈ പാരിലും പാരത്തിലും നിസ്തുലനൻ പ്രിയൻ എന്റെ രക്ഷകായൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മാതിയേനിക്കേതു നേരത്തും, പന്ഥാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസാഗിയ
ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൂട്ടിയോട് കാരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ൂട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നമുക്ക് രാജാവേ നിനക്ക് സ്തുതി പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. നിന്റെ ദൈവശാസ്ത്രത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമേ ോലെ കടങ്ങളും ബാക്കിയും ഞങ്ങൾ ഉപക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പിന്നെ മഹത്വം ഇപ്പൊ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എപ്പോഴും എപ്പോഴും
ൂർക്കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ, ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിക്കുവാനും നിന്റെ നല്ല ദിവസപ്രകാരം നിന്നെ പ്രസാദിപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, എന്നേക്കും ഞങ്ങളുടെ ആയുഷ്കാലമല്ല നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സ് തിരിവിൽ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പിയൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുകയും ഞാൻ തുറന്നു തരുമെന്നും അന്വേഷിപ്പിയൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ, അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥന്മാരെ വിളിച്ചു വരുത്തണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധന്മാരെ ശുദ്ധീകരിക്കണമേ, അധികാരികളെ പരിഭാഗതപ്പെടുത്തണമേ, ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ, ബലിഹീനന്മാരെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുതാപികളിൽ സന്തോഷിക്കണമേ, നീതിമാന്മാരോട് കൂടി വസിക്കണമേ, ശുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണ്ണന്മാരാക്കണമേ, നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മയുള്ളവരോട് കൂടിയിരിക്കണമേ, ദേവാന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴക്കുകളെ നീക്കണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ചണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുശ്രൂഷകന്മാരെ ശോഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽപ്പാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും മായച്ചു കളയണമേ, അതിൽ നിരപ്പം സമാധാനവും വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യവും കൊണ്ടു നിറയ്ക്കണമേ, അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെ, അതിന്റെ നിലനിൽപ്പിനു വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെ അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും പലപ്രകാരമുള്ള സംഘങ്ങളാലും സകല വായ്കൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതിപ്പുകൾ നിനക്ക് കരയെത്തുകയും ചെയ്യുമാറാകണമേ. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഇന്ന് ജൂൺ 15 ഇന്ന് 14 നാളെ ജൂൺ 16 നാളെ ഒരു നോമ്പ് തുടങ്ങുന്നുണ്ട്, ശ്ലീഹ നോമ്പ്. ജൂൺ 16 മുതൽ ജൂൺ 29 വരെയുള്ള ദിവസങ്ങൾ 13 നോമ്പാണ്. 12 അപ്പോസ്തോലന്മാരും പൗലോ ശ്ലീഹായും കൂടെ ചേർത്ത് 13 പേരെ സഭ ഓർക്കുന്ന നോമ്പാണ് നാളെ തുടങ്ങുന്നത്. അല്ലെ, ശ്ലീഹ നോമ്പ് നാളെ തുടങ്ങുകയാണ്. സഭ മൊത്തമായും അതിന്റെ കാനൂനികമായ 13 നോമ്പിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ്. ദൈവസന്നിധിയിൽ അപ്പോസ്തോലന്മാരുടെ മധ്യസ്ഥത തേടുവാനും പരിശുദ്ധ പിത അപ്പോസ്തോലന്മാരെ ഓർക്കുവാനും ഒക്കെയായിട്ട് ഉള്ള സന്ദർഭങ്ങളാണ്. നിങ്ങളിപ്പോ എനിക്ക് നിങ്ങളുടെ ഈ നോമ്പിന്റെ സമയത്ത് ഉപദേശിക്കാനായിട്ടുള്ളത്, 13 പേരുടെ നോമ്പാണല്ലോ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അപ്പം 13 ദിവസമുണ്ട്. 13 ദിവസത്തിലെ ഓരോ ദിവസവും ഓരോ അപ്പോസ്തോലന്മാരെ പറ്റി ഒന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഓരോ ദിവസവും നാളെ മുതൽ കഴിവുള്ളവരെല്ലാവരും മറ്റു വായനകൾക്കൊക്കെ നമ്മൾ സമയം കാണുന്നവരിലാണല്ലോ. ഓരോ ദിവസവും ഓരോ അപ്പോസ്തോലന്മാരെ പറ്റി ഒന്ന് ചിന്തിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നോമ്പ് അനുഷ്ഠാനത്തോടൊപ്പം തന്നെ അവരുടെ ജീവിതവും ഒന്ന് പഠിക്കാനും ധ്യാനിക്കുവാനും ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുവാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. 13 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമ്മൾക്കുണ്ടാകണം. നമ്മൾ ഈ അമേരിക്കയിൽ താമസിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ നോമ്പുകൾക്കും ജീവിത നിഷ്ഠകൾക്കും ഡിസിപ്ലിനും ഒക്കെ വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു രാജ്യമാണ്. സഭയുടെ നോമ്പുകൾ നമ്മൾ ഏത് രാജ്യത്തായിരുന്നാലും ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രസക്ത ഇവിടെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഫ്ലോറിഡയിലെ 50 പേര് കൂട്ടക്കൊല ചെയ്ത ഒരു സംഭവമുണ്ട്. അന്ന് രാവിലെ സാക്രമെന്റോയിലെ ഒരു പള്ളിയിൽ പാസ്റ്റർ പ്രസംഗിച്ചത് വാർത്തയിലൊക്കെ വളരെ പ്രാധാന്യത്തോടെ നിങ്ങളൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. പാസ്റ്റർ പ്രസംഗിച്ചു, അത് നല്ല ഒരു പ്രവൃത്തിയായിരുന്നു. ആ 50 പേരെയും കൊന്നത് നല്ലതായിരുന്നു. കാരണം അത് വലിയ തിന്മയിൽ ജീവിച്ച 50 പേരെയാണ് കൊന്നത്. ആ പാസ്റ്റർ അപ്പൊ പറഞ്ഞു, എന്റെ ദുഃഖം 50 പേര് കൊല്ലപ്പെട്ടല്ലോ എന്നതാണ്. ബാക്കി കുറച്ചു പേരൂടെ കൊല്ലപ്പെടാനുണ്ടായിരുന്നു അവിടെ. അവര് രക്ഷപ്പെട്ടതിലാണ് അദ്ദേഹം ദുഃഖം എന്ന് പറഞ്ഞു. അത് അമേരിക്കയിലെ വാർത്തകളിലൊക്കെ വളരെ ശ്രദ്ധയോടെ ന്യൂസിൽ നിങ്ങൾ ശ്രദ്ധിച്ച സംഗതിയാണ്. ഒരിക്കലും അതിനെ ആ കൊലപാതകത്തെ ആ ടെററിസ്റ്റ് അറ്റാക്കിനെ അല്ലെങ്കിൽ അതിനെ ഒന്നും തമ്മിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ലെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് അച്ചടക്കവും ഡിസിപ്ലിനും ജീവിത വിശുദ്ധിക്കും ഒക്കെ വളരെയേറെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതും സത്യമാണ്. ലോകം മുഴുവൻ അതിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിൽ നല്ല ഒരിടത്തും ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട അച്ചടക്കവും ജീവിത വിശുദ്ധിയും ഡിസിപ്ലിനും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. മനുഷ്യനായി ജീവിക്കുവാനും ദൈവികനായി വളരുവാനുമുള്ള വലിയ സാധ്യത ദൈവം നമ്മൾ നൽകിയിരിക്കുമ്പോൾ അതെല്ലാം മറന്ന് മൃഗീയ വാസനകൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ പോകുന്നുണ്ടോ എന്നുള്ളത് എല്ലാ നോമ്പുകാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ്. പരിശുദ്ധന്മാരായ അപ്പോസ്തോലന്മാരെ നാം സ്മരിക്കുകയും അവരുടെ പെരുന്നാളിലേക്ക് ഒരുങ്ങുവാൻ്റെ കാരണം പ്രത്യേകമായി 13 ദിവസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് സഭ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ജീവിത വിശുദ്ധിക്കും അച്ചടക്കത്തിനും പ്രാർത്ഥനാ ജീവിതത്തിനും സന്മാർഗിക ജീവിതത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമായി ക്രൈസ്തവ സഭ ഇവിടെ വളരുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ്റെ ഇടയാകുന്ന അനുഗ്രഹീതമായ ഒരു ജീവിതമായി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും ഇടയാകണം എന്നുള്ളത് ഈ നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലന്മാരുടെ പേരുള്ള ഈ 13 നോമ്പ് നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുവാൻ്റെ കോണം ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ. വിശുദ്ധന്മാരുടെ അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും തുണയാകട്ടെ. അവരുടെ ജീവിത മാതൃക പഠിക്കുവാൻ്റെ കോണം നമുക്ക് ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആമുഖമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവജനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനാണ്, ജോർജ് ഡാനിയൽ അച്ഛൻ. അച്ഛൻ അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളി വികാരിയാണ്. വിവിധ സന്ദർഭങ്ങളിൽ അച്ഛൻ നമ്മളോട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും ധ്യാനം നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛനെ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛൻ ബെന്നി അച്ഛൻ ഇപ്പോൾ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 55-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഓരോ ആരാധനയിലും തമ്പുരാൻ ഒരുക്കി തരുന്ന ദാനം അനുഭവിച്ചും അത് രുചിച്ചറിഞ്ഞും ജീവിപ്പാൻ തക്കവണ്ണം ഭാഗ്യം കിട്ടിയ വിശ്വാസികളാണ് നാം. തിരുമനസ് ഓർപ്പിച്ചതുപോലെ ദൈവത്തെ മറന്ന ആളുകള് മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ പേക്കൂത്ത് നടത്തി ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അല്പമൊക്കെ അതിൽ നിന്നൊക്കെ വിട്ടുമാറി ചൂമ്പാകിയിരിക്കുവാനും സ്വയം ജീവിതത്തിൽ നിന്ന് ശോധന ചെയ്യുവാനും ശുദ്ധീകരിക്കുവാനും നമുക്ക് നിമിഷങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്ന ശ്രേഷ്ഠമായ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തുതി പാടത്തക്കവണ്ണം ഹൃദയത്തിൽ ഒരു വെട്ടം രൂപപ്പെട്ടു വരുന്നതാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയ മാധുര്യമായ അനുഭവം. നമ്മുടെ കൂട്ടായ്മയൊക്കെ അല്ലെങ്കിൽ ഗീതങ്ങളൊക്കെയും ആ ഒരു ആഴമായ തലങ്ങളിലേക്ക് ബോധങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളെ ഉണർത്തുവാൻ തക്കോണം ഇടയായി തീരട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
എന്റെ ദൈവമേ
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ബന്യസിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ വന്യജനനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ തിരുമേനി ശ്രേഷ്ഠ വൈദികരെ, കർത്താവിൽ പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ധ്യാനിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം വേദപുസ്തകം കേട്ടുള്ളവർക്ക് അതിലെടുത്ത് തുറക്കാവുന്നതാണ്. 26-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. ഇവിടെ
അബ്രഹാമിന്റെ കാലത്തെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന്റെ കാലം ഇവിടെ തുടങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അബ്രഹാമിന്റെ ശേഷം ഇസഹാക്കിന്റെ പുത്രനായ ഇസഹാക്കിന്റെ കാലമാണ് ഇവിടെ തുടങ്ങുന്നത്. അബ്രഹാമി യുഗത്തിന് തിരിച്ചില വീഴുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹിതനും വിശ്വാസിയുള്ള പിതാവും ഇച്ചരുടെ ഇടയിലെ ദൈവത്തിന്റെ പ്രഭുവുമായിരുന്ന അബ്രഹാം ദൈവത്തിന്റെ ആലോചന ശുശ്രൂഷ ചെയ്ത ശേഷം മഹത്വത്തിലേക്ക് യാത്രയായി. അപ്പം അതിനുശേഷം ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയുടെ വളരെ ഐതിഹാസികമായ രംഗപ്രവേശനമാണ് നടക്കുക. അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഇസഹാക്ക് ചിന്തിക്കുമ്പോൾ തന്റെ പിതാവിന്റെ മകനായ ഇസ്മായേൽ ഉൾപ്പെടെ ജനത്തിൽ ജനിച്ച സകലരും വഴുതി ചുരി പോലെ കൊള്ളരുതാത്തവരായി ജീർണതയിൽ ആറാടുന്ന ആ തലമുറയിൽ ആത്മപ്രകാരം ജനിച്ച ഇസഹാക്ക് വികസന വേർപാടുകാരനായി വിശുദ്ധനായി പരിശോധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട്. ആത്മപ്രകാരം ജനിച്ചവരും ജഡപ്രകാരം ജനിച്ചവരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുവാന് പുതിയ നിയമത്തിലെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 21 വരെ 31 മുതലുള്ള വാക്യങ്ങള് നമുക്ക് വായിച്ചാലെ മനസ്സിലാക്കി സാധിക്കും. അവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിരിക്കുവാൻ ഇരിക്കുന്നവരെ അല്ലെങ്കിൽ ന്യായപ്രമാണം കേൾക്കുന്നില്ലേ, അബ്രഹാമിന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു, ഇത്രയും ദാസ പ്രസവിക്കാനും സ്വന്തം പ്രസവിക്കും, അതിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം അവിടെ കാണും. അവിടെ പറയുന്നത് ഇത് ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങളായിരുന്നു, ദാസിയും സ്വതന്ത്രയും പ്രസവിച്ചുള്ള ഒന്ന് ശ്രീനാമിലെ നിന്നുണ്ടായ അടിമകളെ പ്രസവിക്കുന്നത് ഹാഗാർ, അതുപോലെ തന്നെ അതിപ്പോഴൊക്കെ എരിശിലേമിനോട് ഒക്കുന്നു നീലയുള്ള എരിശിലേമോ സ്വതന്ത്രയാന്നു അവൾ തന്നെ നമ്മുടെ അമ്മ അവിടെ അങ്ങനെ അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിവരിക്കുന്നു. ഓട്ടെ, ഇവിടെ നമ്മൾ കാണുന്നത് 26-ാം അധ്യായത്തില് നമ്മൾ കാണുന്നത് ദേവമരനാണ് ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച അബ്രഹാം ജീവിതത്തിലുടനീളം ആ ദർശനം അനുഭവിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ വാക്കത്തെ പ്രകാരം ആത്മപ്രകാരം ജനിച്ച തന്റെ മകൻ ഇസഹാക്കും ആ ദൈവിക ദർശനത്തിന്റെ വെളിപാട് അനുഭവിക്കുകയാണ്. അതിലൊരു സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഈ 26-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചില ആത്മീയ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പഠിക്കുവാനായിട്ട് ഈ സമയത്ത് ശ്രമിക്കാം. ഈ അല്പസമയത്തിനുള്ള രണ്ട് വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ മുൻപറട്ടെ. ഒന്ന് 26 അധ്യായം 2 വാക്യം, യഹോവ അവൻ പ്രത്യക്ഷനായി അരുളിച്ചെയ്തവൻ എന്തെന്നാൽ, നീ മിസ്രയേമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് വാസിക. ഇംഗ്ലീഷ് വേദ പുസ്തകത്തില് ഡു നോട്ട് ഗോ ടു ഡോണ്ട് ഗോ ടു ഈജിപ്റ്റ് എന്നല്ല അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിലെ ഹീബ്രോ എന്റെ ട്രാൻസ്ലേഷൻ അറിയാവുന്നുണ്ടോ, ഡു നോട്ട് ഗോ ഡൗൺ ടു ഈജിപ്റ്റ് എന്നാണ് ഇവിടെ വേദപുസ്തകത്തില് കാണുന്നത്. ഡു നോട്ട് ഗോ ഡൗൺ ടു ഈജിപ്റ്റ് എന്റെ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. ഇതൊരു ദൈവകൽപ്പനയാണ് ഇവിടെ കൊടുക്കുന്നത്. തന്റെ പിതാവായ അബ്രഹാമിന്റെ ക്ഷാമം വന്നപ്പോൾ ദൈവിക ആലോചന കൂടാതെ മിസ്രയേമിലേക്ക് പോയതിന്റെ ദുരന്തം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 12:10 വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. ദൈവാലോചന പ്രകാരമല്ലാതെ അബ്രഹാം പോയതായിട്ടാണ് പറയുന്നത്. അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ഗരാറിൽ ഇസഹാക്ക് താമസമാക്കിയതായിട്ട് ഈ അധ്യായത്തിന്റെ 1 നമ്മൾ കാണുന്നു. അപ്പം ഇവിടെ ഈ ഗരാറിൽ ദൈവം വാഗ്ദത്തം ചെയ്ത് കൊടുത്ത ഈ ഭൂമിയിൽ, ഈ സ്ഥലത്ത്, ഈ ദേശത്ത് ക്ഷാമം ഉണ്ടാകുകയാണ്. ആ ക്ഷാമം ഉണ്ടായപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ആ പ്രയാസമുണ്ടായപ്പോൾ ഒന്ന് ചിന്തിച്ചു പോവുകയാണ്, ഇസ്രായേലിലേക്ക് പോയാലോ എന്ന പരീക്ഷയുടെ കൊടുങ്കാറ്റ് തനിക്ക് മുമ്പിൽ ഉയർത്തിയിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭം, ക്ഷാമത്തിന്റെ ഈ സന്ദർഭം, ക്ഷാമം എന്ന കാരണം, തിരിച്ച് ഇസ്രായേലിലേക്ക് പോയാലോ എന്ന പരീക്ഷയുടെ കൊടുങ്കാറ്റ് തനിക്ക് മുമ്പിൽ ഉയർത്തിയിരിക്കുകയാണ്. അവിടെയാണ് ദൈവം ഇടപെട്ട് പറയുന്നത്, നീ ഇസ്രായേലിലേക്ക് പോകരുത്. ഇസ്രായേൽ ജനം പിൽക്കാലത്ത് ഇസ്രായേൽ വിട്ടുപോരേണ്ടി വന്നു. ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവാനുള്ള പ്രലോഭനം സാത്താൻ കൊണ്ടുവരുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അബ്രഹാമിനെയും യാക്കോബിനെയും ഇസ്രായേലിൽ എത്തിച്ചത് ക്ഷാമമാണ്, ദാരിദ്ര്യമാണ്. ഈ ക്ഷാമം തന്നെയാണ്, ഈ ദാരിദ്ര്യം തന്നെയാണ് അബിമേലേക്കിനെയും നോമിയെയും മോവാബിലെത്തിക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ക്ഷാമം പുതിയനായ പുത്രനെ ദേശത്തിലെ ധനവാന്റെ അടുക്കിൽ എത്തിച്ചു. അവിടെ ചെന്ന് യാചിക്കുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി യാചിക്കുകയാണ്, ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, യഹോവ അവന് പ്രത്യക്ഷനായവനോട് പറയുകയാണ്, നീ മിസ്രയേമിലേക്ക് പോകരുത്. എന്താണ് ഈ മിസ്രയീം? എവിടെയാണ് ഈ മിസ്രയീം? നമ്മൾ കേവലം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ നിന്ന് ഇസഹാക്കിൽ നിന്നുള്ള പ്രലോഭനമാണ് ക്ഷാമമുണ്ടായപ്പോൾ ചിന്തിച്ചു പോകുന്ന ഒരു ഭാഗമാണിത്. ഈ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് നമ്മുടെ മിസ്രയീം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ഇപ്പൊ തിരുമേനി ഇപ്പോഴീ സമയത്ത് എടുത്തു നടന്ന ഭീകരമായ ഐക്കൂട്ടക്കലയെ പറ്റി സംസാരിച്ച് ഒള്ളാൻ്റെ നടന്നു, അതിനകത്ത് വന്നതായ പ്രസംഗം, സാക്രമെന്റ് നടന്ന പ്രസംഗത്തെ പറ്റിയൊക്കെ. ഇവിടെ ഈ പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ദൈവികമായി വളരുവാനും ഒത്തിരി സാധ്യതകളുള്ള ഒരു രാജ്യമാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മുമ്പിലുള്ള മിസ്രയീം എവിടെയാണ്, എവിടേക്കാണ്, എന്ത് പ്രലോഭനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്? നാം വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് പോവുകയാണോ, ആ മിസ്രയീമിലേക്കാണോ നാം പോകുന്നത്? പരാജയ ഭീതി എന്നുള്ള മിസ്രയീമിലേക്കാണോ നാം നോക്കുന്നത്? നിരാശ എന്നുള്ള മിസ്രയീമാണോ നമ്മെ ആകർഷിക്കുന്നത്? വീണ്ടെടുക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും വീണ്ടും തിരിച്ച് സാത്താന്റെ അടുക്കിലേക്ക് പോകുന്ന മിസ്രയീമാണോ നമ്മുടെ മുമ്പിലുള്ളത്? തിന്മയുടെ ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്, ആ മിസ്രയീമാണോ നമ്മെ ആകർഷിക്കുന്നത്? മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും മിശ്രയുമാണോ നമ്മെ ആകർഷിക്കുന്നത്? ഭൂതകാലത്തിലുള്ള പല മോശമായ അനുഭവങ്ങളും നമ്മെ വീണ്ടും മിശ്രയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണോ? ഇവിടെ നാം ചിന്തിക്കുക, ഈ പറയുന്ന വാക്കില് ഡു നോട്ട് ഗോ ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ മിശ്രയിലേക്ക് പോകുമ്പോൾ നാം അറിഞ്ഞിരിക്കണം അതിലിറങ്ങിപ്പോക്കാണെന്ന്. വീണ്ടും ജനിച്ച ദൈവ പൈതൽ ആയിട്ടിരിക്കുന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ മിശ്രയിലേക്ക് പോകരുത്, അങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെ അടുക്കിലേക്ക് നീ പോകരുത്, അങ്ങനെയുള്ള വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് പോകരുത്, പരാജയ ഭീതിയിൽ മുങ്ങിപ്പോകരുത്, നിരാശയാകുന്ന മിശ്രമിലേക്ക് നീ പോകരുത്, വീണ്ടെടുക്കപ്പെട്ടവന്റെ തിരിച്ചു പോക്കാവുന്ന മിശ്രമിലേക്ക് നീ ആകർഷിക്കപ്പെടരുത്, തിന്മയുടെ ലോകത്ത് നിന്ന് നീ ആകർഷിക്കപ്പെടരുത്, മദ്യപാനത്തിന്റെയും മനക്കുമരുന്നിന്റെയും ഉള്ള അങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളുടെ മിശ്രമിലേക്ക് നീ പോകരുത്. നീ വിട്ടുപോരുന്ന മിശ്രയെ നീ ആഗ്രഹിക്കരുത്. അത് നാം മനസ്സിലാക്കുന്ന വേദവസ്ഥ മനസ്സിലാക്കുകയാണ്. ദോഷം ദേശവും പൊന്നും പണവും ഒക്കെ ആർഭാടപൂർവ്വം അത് നമ്മളെ സ്വീകരിക്കും. താൽക്കാലികമായ സന്തോഷം നമുക്ക് തന്നിരിക്കാം, പക്ഷെ അങ്ങനെയുള്ള മിശ്രയും പിന്നെ നമ്മെ വഞ്ചിക്കും, നമ്മെ അടിമകളാക്കും, നമ്മളെ ഊഴിയ വിചാരകനാക്കും. അത് തന്നെയെന്നല്ല, നമ്മൾ ഇപ്പത്തെ പുസ്തകം വായിക്കുന്ന പോലെ അവിടെ നിന്ന് പോരുമ്പോൾ ഒരു ഹാഗാറിനെയും തന്നിവിടും എന്നേക്കും അനുഭവിക്കുവാൻ, ക്ഷാമം വരുമ്പോൾ പറവുപോലെ മിശ്രയുമാണോ നാം ആശ്രയിക്കേണ്ടതെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. യെശയ്യാപ്രവചനം 31:13 വാക്കി പ്രകാരം പറയുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിശ്രയിമിൽ ചെന്ന കുതിരകൾ മനസ്സൂന്നി, രസം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരക്കേവർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർ കയ്യോ കഷ്ടം. മിശ്രയിമർ ദൈവമല്ല മനുഷ്യരത്രേ, അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ. യഹോവ തന്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവർ എഴുതുകയും സഹായിക്കപ്പെടുന്നവർ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും. നാം ചിന്തിക്കേണ്ടതാണ്, നാം വായിച്ചിട്ടുള്ളതാണ് പല പ്രാവശ്യം, ഇസ്രായേലിന്റെ നിസ്സഹായത ചെങ്കടലിൽ നാം കാണുന്നു. വെള്ളം ഫറവോന്റെ പിരമിഡും സമുദ്രവും സൈന്യങ്ങളുടെ ശവപ്പുറമ്പുമാകും നമ്മൾ കാണുന്നു. ഈ ഇസ്രായേലിലേക്ക് നാം തിരിച്ചു പോകുന്നു. വീണ്ടെടുക്കപ്പെട്ട ജനമായ നാം ഓരോരുത്തരും സാത്താൻ എന്ന് വീണ്ടെടുക്കപ്പെട്ട മാമോദീസായിൽ കൂടി ക്രിസ്തുവിന്റെ സഭയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും വീണ്ടും തിരിച്ച് മിശ്രമിലേക്ക് പോകുന്നു. കാരണം മിശ്രയും അല്പസമയത്തേക്ക് സന്തോഷം തരും, അത് പ്രലോഭനങ്ങളുടെ സ്ഥലമാണ്. അങ്ങനെയുള്ളിടത്തേക്കാണ് നാം പോകുന്നത്. ഇന്ന് ഇവിടുത്തെ മെസ്സേജ് ഒന്നാമത്തെ മെസ്സേജ് ഇതാണ്, യഹോവ പറയുന്നു നീ മിശ്രയിലേക്ക് പോകരുത്. മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ ദേശത്ത് താമസിക്കുക, dwell in this land. ഈ ദേശത്ത് താമസിക്കുക, ഇത് ദൈവിക ആജ്ഞയാണ്. ആത്മപ്രകാരം ജനിച്ച ഇസഹാക്ക്, ആത്മപ്രകാരം ജനിച്ച ഇസഹാക്കിന്റെ സന്തോഷം നിലനിർത്തുവാൻ ഇസ്രായേലിന് കഴിയുകയില്ല. ഞാൻ ആത്മീയനായി ജനിച്ചവനാണെങ്കിൽ എനിക്ക് ലൗകികനോടുകൂടി സന്തോഷിക്കുവാൻ സാധിക്കില്ല. കാരണം ആത്മപ്രകാരം ഉള്ള ജീവിതവും ലൗകിക പ്രകാരമുള്ള ജീവിതവും രണ്ടു തരത്തിലുള്ളതാണ്. നമുക്കറിയാം ഇസഹാക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ശരിയെന്നാണ്, സന്തോഷമെന്നാണ്. ആത്മപ്രകാരം ജനിച്ച, വാഗ്ദത്തപ്രകാരം ജനിച്ച ഇസഹാക്കിന്റെ സന്തോഷം മിശ്രയിമിൽ ചെന്നാൽ ഉണ്ടാവുകയില്ല. മിശ്രയിമെന്നും ദൈവികരായ മനുഷ്യരെ കരയിപ്പിച്ചിട്ടേ ഉള്ളൂ, ദുഃഖിപ്പിച്ചിട്ടേ ഉള്ളൂ. ദൈവകൽപ്പന നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നിടത്ത് പാർക്കുക, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക. ബേത്ലഹേം എന്ന് പറയുന്ന ബേത്ലഹേം നമ്മൾ പറയുന്ന അപ്പത്തിന്റെ വീട്, വാക്കിന്റെ അർത്ഥമാണ്. അവിടെ വിട്ട് മോവാബിൽ ചേക്കേറി അഭിമേലേക്കും കുടുംബവും നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. ദൈവം നിർദ്ദേശിച്ച നിനവയ്ക്ക് വിപരീത ദിശയിൽ പലായനം ചെയ്ത യോന പ്രവാചകനെ കാത്തിരുന്ന എന്തൊക്കെയാണെന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ എന്തെല്ലാം പ്രതികൂലങ്ങള് യോന പ്രവാചകന് നേരിടേണ്ടി വരുന്നു. അതുപോലെ നിൽപ്പത്തി പുസ്തകത്തിൽ നാം വേർ വായിക്കുന്ന നീരോട്ടമുള്ള പ്രദേശം നോക്കി നല്ല സ്ഥലം നോക്കി തെരഞ്ഞെടുത്ത ലോത്ത് അവയെല്ലാം പുകച്ചുള്ളുകളായി ഉയരങ്ങളിലേക്ക് പോകുന്നതാണ് പിന്നെ കാണുന്നത്. ദൈവമക്കളെ, ദൈവകൽപ്പിതമായ സ്ഥലത്താണോ നമ്മൾ പാർക്കുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കുക. നമ്മള് സങ്കീർത്തനത്തിൽ വായിച്ചത് നീ എന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കി എന്ന് ദാവീദ് പറയുന്നു. സങ്കീർത്തനം 37 സങ്കീർത്തനം 3 അത് ദേശത്ത് പാർത്ത് വിശ്വസ്തതയായിരിക്കുക. നാം എവിടെയാണ് താമസിക്കുന്നത് അവിടെ ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. മൂന്നാമത് നാം കാണുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഐ വിൽ ബി വിത്ത് യു ആൻഡ് ബ്ലെസ് യു. ഈ ഗരാറിൽ പാർത്ത ഇസഹാക്കിനോട് ദൈവം സംസാരിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവഹിതത്തിനനുകൂലമായിട്ട് അതിനെ അനുസരിച്ച് കരാറിൽ പാർക്കുന്നവരോടും മാത്രമേ ദൈവം സംസാരിക്കുന്നു. ഇസ്രായേലിൽ കഴിഞ്ഞ കാലം അത്രയും അബ്രഹാം ദൈവശബ്ദം കേട്ടില്ല. ദൈവഹിതത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവഹിതത്തിൽ നിന്ന് ഓടിയിറങ്ങുന്ന യോന ചെടിക്കാറ്റിന്റെ രൂപത്തിലാണ് ദൈവശബ്ദം എന്ന് കേൾക്കുന്നത്. ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്ത് പാർക്കുന്നവരോടുകൂടെ ദൈവം പറയുന്നു. വായിക്കുന്നുണ്ട് യോനാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച രണ്ട് ശിഷ്യന്മാർ ഗുരു നീ എവിടെ പാർക്കുന്നു? 1:38 യോനാനു ശേഷം 1:38 ഗുരു നീ എവിടെ പാർക്കുന്നു എന്നാണ് അന്വേഷിച്ചത്. അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു അന്ന് അവനോട് പാർക്കും. 39 പറയുന്നത് ദൈവം വസിക്കുന്നിടത്ത് മാത്രമേ ഒരു ദൈവ പൈതലിനെ പാർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ശേഷത്തിൽ വായിക്കുന്ന എമ്മൗസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്രയിലെ കർത്താവ് അവരുടെ കൂടെ നടക്കുകയാണ്. അവരാദ്യം മനസ്സിലാകുന്നില്ല. അവസാനം ശിഷ്യന്മാര് കർത്താവിനോട് ഈർക്കുന്നതിന്റെ കർത്താവിനോട് പറയുകയാണ് ഞങ്ങളോട് പാർക്കുക നേരം വൈകി അസ്തമിക്കാറായല്ലോ. നേരം വൈകി അസ്തമിക്കാറായെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കില് വെളിച്ചമാകും. നമ്മുടെ ഇരുളെല്ലാം വെളിച്ചമാക്കിത്തന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ സംശയവും നമ്മുടെ ദുഃഖവും നമ്മുടെ ഹൃദയത്തിലെ ഭാരവും ഭയവും എല്ലാം കൂടിയാകും. ഇവിടെ പഠിക്കുന്ന പാഠം ക്ഷാമം കഠിനമെങ്കിലും നീ മിസ്രൈമിലേക്ക് പോകാതിരുന്നാൽ ദൈവം നിന്നോടുകൂടെ. കാരണം ദൈവം പറയുന്നു, യഹോവ പറയുന്നു, നീ ഇവിടെ താമസിക്കുക, പിന്നെ ദൈവം അനുഗ്രഹിക്കും. ദൈവ സാന്നിധ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നു. ദൈവത്തെ കൂടാതെ മിസ്രയീമിലെ സമൃദ്ധിയേക്കാൾ ദൈവത്തോട് കൂടെയുള്ള ഗരാറിലെ ദാരിദ്ര്യമാണ് ശ്രേഷ്ഠമായി. നമ്മൾ നോക്കുമ്പോൾ മിസ്രയീം സുഭിക്ഷമായിരുന്നു, ഗരാറിൽ ശാപം. പക്ഷേ ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം ദൈവസാന്നിധ്യമാണ്. ദൈവത്തെ കൂടാതെ മിസ്രയീമിൽ പോയി സമർത്ഥിക്കുന്നത് ഏറ്റവും വലുത് ദൈവത്തോടുകൂടെ ഗരാറിലെ ദാരിദ്ര്യമാണ്. 4 ഉള്ള കാര്യം നാം പഠിക്കുന്നത് 1:6 വീണ്ടും പറയുന്നു, അങ്ങനെ ഇസഹാക്ക് ഗരാറിൽ ആത്മപ്രകാരം വാഗ്ദത്തപ്രകാരം ജനിച്ചവനെ ദൈവം താമസിച്ച കരാറിലാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. സോ ഐസക് ഡ്വെൽറ്റ് ഇൻ ഗെരാർ. ഇതൊരു താഴ്വരയായിരുന്നു. ഗെരാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വരണ്ട താഴ്വര എന്നാണ്, ഡ്രൈ ലാൻഡ്, ഡ്രൈ വാലി. ഇവിടെ നമ്മൾ കാണുന്നത് നൈൽ നദിയാൽ ഫലഭൂയിഷ്ഠമായ സമൃദ്ധിയുടെ നാടായ മിസ്രയീമിലേക്ക് വിടാതെ ദൈവം ഇസ്ഹാക്കിനെ വരണ്ട താഴ്വരയിൽ ഡ്രൈ വാലിയിലാണ് താമസിക്കുന്നത്. യോഗാഭാസമായിട്ട് നമുക്ക് തോന്നാം മിസ്രയീമിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് ഒരു ദേശത്ത് ദൈവം പാർപ്പിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരു വിഷമവും വരില്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ദൈവം തന്റെ ജനത്തെ വരണ്ട നിലത്ത് പ്രാർത്ഥിക്കുന്നുവെന്ന് യെശയ്യാപ്രവാചകൻ 53-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു, ജ്ഞാനം കൊണ്ട് പരശുശുശ്രൂഷ ആരംഭിച്ച യേശുവിനെ പരിശുദ്ധാത്മാവ് ആദ്യം നടത്തിയത് മരുഭൂമിയിലേക്ക്. അതും വിശ്വാസിനാൽ പരീക്ഷിക്കപ്പെടേണ്ടത് ലൂക്കസിന് ശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. പെസഹാ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ദൈവം നടത്തുന്നത് മരുഭൂമിയിലേക്കായിരുന്നു. യേശുക്രിസ്തു മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടത് 40 ദിവസമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി പ്രയാണം 40 വർഷമായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്നെ അനുഗമിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷമാണെന്ന് വിചാരിക്കരുത്, എപ്പോഴും പ്രോസ്പെറിറ്റി ആണെന്ന് വിചാരിക്കരുത്. ഒരു ക്രൂസ് യേശു കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്നത്തെ പ്രോസ്പെറിറ്റി തിയോളജിക്കാര്, ആധുനിക സുവിശേഷ പ്രഘോഷകര് മിക്കവരും ജനങ്ങൾക്ക് സിംഹാസനവും കിരീടവും ചെങ്കോലും സന്തോഷവും എല്ലാം വാഗ്ദാനം ചെയ്യുകയാണ്. എന്നാൽ ഓർക്കണം, വരണ്ട താഴ്വരയും കൂറുകളുടെ താഴ്വരയും കണ്ണനീരിന്റെ താഴ്വരയും ദൈവവൈദ്യനിന്റെ അവകാശമാണ്. അല്ലാതെ എപ്പോഴും എല്ലാം സുഭിക്ഷ പാലിക്കണം, നമ്മളെല്ലാം എപ്പോഴും ഓക്കെ ആയിരിക്കണം, സമ്പന്നമായി ഉയർന്നിരിക്കണം, ആ പ്രോസ്പെക്റ്റീവുകളിലല്ല നാം ശ്രദ്ധിക്കേണ്ടത്. പിന്നെയോ ഈ വരണ്ട താഴ്വരയും കൂരിന്റെ താഴ്വരയും കണ്ണനീരിന്റെ താഴ്വരയും ഒക്കെയും എല്ലാ ദൈവത്തിന്റെ പൈതലിന്റെ അവകാശമാണ്. അവിടെ യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം സന്തോഷമായി തീരും. ഇത് അവസാനം ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിച്ചോളട്ടെ. 5-ാമത് പറയുന്നത് 12-ാമത്തെ വാക്യത്തില് ഇവിടെ പറയുന്നു, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആയാണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. ഐസക് സോഡ് ഇൻ ദാറ്റ് ലാൻഡ്. വരണ്ട ദേശത്ത് വിതയ്ക്കുന്നത് വിവരക്കേടാണെന്ന് നമുക്ക് തോന്നാം. ദൈവദർശനം പ്രാപിച്ചവർക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് വരണ്ട മണ്ണിൽ വിതയ്ക്കുവാൻ ധൈര്യമുണ്ടാകും. ഈ വരണ്ട മണ്ണില് ദൈവജനത്തെ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നത് വിതയ്ക്കുവാനാണ്. ഈ ചുട്ടുകൊള്ളുന്ന വേരിലേറ്റ് വരണ്ട മണ്ണിൽ കരഞ്ഞുകൊണ്ടല്ല വിതയ്ക്കുവാൻ ആവത്തുള്ളൂ. നമ്മൾ ചിന്തിക്കാം, ഇസ്മായേലല്ല ഇസഹാക്കാണ് വിതയ്ക്കേണ്ടത്, ജാഗ്രത പ്രകാരം ജനിച്ച് സന്തതിയാണ് അവിടെ വിതയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ജാഗ്രത സന്തതിയാണ് ഇസഹാക്ക്. മുന്മഴയും പിന്മഴയും ഇതൊക്കെ ആവശ്യമാണ്. ഇസഹാക്കിന്റെ കണ്ണുനീര് വീണ ദൂരം മണ്ണിൽ ദൈവം വേണ്ടതെല്ലാം നൽകി. വിളവ് 100 മേനി വിളവ്. 4-5 കാര്യങ്ങളാണ് നാം ഇന്ന് പ്രധാനമായിട്ട് ഈ സമയത്ത് നാം ചിന്തിച്ചത്. 1, മിസ്രയീമിലേക്ക് പോകരുത് എന്നുള്ള ദൈവകൽപ്പന. പ്രലോഭനങ്ങളിലേക്ക് വഴുതി വീഴരുത്. വീണ്ടെടുക്കപ്പെട്ടവരായ നാം തിരിച്ചു വീണ്ടും സാത്താന്റെ അടിമയാകരുത്. ആ മിസ്രയീം നമ്മുടെ മുമ്പിൽ പലപ്പോഴും ആകർഷണങ്ങളുമായിട്ട് നിൽക്കും. അതിലേക്ക് നാം പോകരുത്. ഈ ദേശത്ത് വസിക്കുക. അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം നമ്മുടെ സഭയിൽ, ആ കൗദാസിയ ജീവിതത്തിൽ അവിടെ നാം ജീവിക്കുക. 3-ാമത് ദൈവം ഇന്നോടുകൂടെ നിന്നെ അനുഗ്രഹിക്കും. കാരണം ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്ത് പാർക്കുന്നവരോടുകൂടെ ദൈവം വസിക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അങ്ങനിസാക്ക് ജരാറിൽ പാർക്ക് വരണ്ട താഴ്വരയായിരുന്നു. പക്ഷെ വരണ്ട താഴ്വരയിൽ യഹോവ അവനോട് കൂടെ ഇരുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും അവസാനത്ത് ഇസ്ഹാക്ക് ആ ദേശത്തിന് ലഭിച്ചു. ദൈവദർശനം ലഭിച്ചവർക്ക് മാത്രമേ വരണ്ട ദേശത്ത് നിവസിക്കുവാനായിട്ടുള്ള മനസ്സിലാക്കി. അതുകൊണ്ട് കർത്താവ് സ്നേഹിതരെ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദൈവത്തോടുകൂടെ ജീവിക്കുവാനും ആ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും ദൈവം തമ്പുരാന്റെ പരിശുദ്ധമൂലം നമ്മെ ഇടയാക്കുമാറാകട്ടെ.
ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ബിന്നേച്ചൻ നടത്തിയ പ്രസംഗം വളരെ അനുഗ്രഹീതമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവവും ഒരു മനുഷ്യനും സാധാരണ മനുഷ്യനും തമ്മിലുള്ള ആഴമായ ബന്ധത്തിന്റെ കഥയെ സൂചിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ ദൃഷ്ടാന്തമാണ് വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് ദൈവം ഒരു മനുഷ്യന് നിർദ്ദേശം കൊടുക്കുകയും ദൈവത്തിന്റെ നിർദ്ദേശം അപ്പാടെ അനുസരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുസ്സഹമായ സാഹചര്യങ്ങളിലും ദൈവത്തിന് ലഭിക്കുന്ന നേട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ഇസഹാക്കിന്റെ ജീവിതം. വളരെ നല്ല രീതിയിൽ പ്രിയപ്പെട്ട ചില നമ്മൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഏത് അവസ്ഥയിലും അല്ലെങ്കിൽ ഏത് പ്രത്യാശ നഷ്ടപ്പെട്ട പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലും ദൈവത്തെ കേൾക്കുന്ന ഒരു മനുഷ്യന് അവന് അനന്തമായ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വാസ്തവത്തിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് മനസ്സിലാക്കി തന്ന വലിയൊരു സംഗതി. ദൈവത്തെ കേൾക്കാൻ തക്കവണ്ണം ചുമതലപ്പെട്ടവരാ ഞാനും നിങ്ങളും ഒക്കെ. ദൈവത്തെ കേട്ട അനുസരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ കേൾക്കുന്ന അവസരങ്ങളിലൊക്കെ ചില സംശയങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ ചില പ്രതികൂല സാഹചര്യങ്ങളോ ഉണ്ടായാലും ദൈവത്തെ കേൾക്കുന്ന മനുഷ്യന്റെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് 100% സംതൃപ്തിയുടെ സമാധാനത്തിന്റെയും തലമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ കേട്ട പ്രഭാഷണത്തിൽ നിന്ന്. തീർച്ചയായിട്ടും നല്ലൊരു ചിന്തയാണ് നമുക്ക് ഈ സമയത്ത് ലഭിച്ചതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നല്ലൊരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനുള്ള നന്ദി ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ അറിയിക്കുന്നു. ഏത് സമയത്ത് വിളിച്ചാലും ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷയിൽ വളരെ നല്ല രീതിയിൽ സംബന്ധിക്കുകയും എപ്പോഴും നല്ല ഉയർന്ന രീതിയിലുള്ള ചിന്ത പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ് ബെന്നിയച്ചൻ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോഴ് നമുക്ക് ചേർന്ന് അനുതാപത്തിന്റെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന രോഗികളുടെ പേര് വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണമെന്ന അപ്രൈവിന്റെ അനുതാപത്തിന്റെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആ ഗീതത്തിന്റെ കർത്താവ് ഉന്നത ഭാവം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് ആരംഭിക്കുന്ന കർത്താവ് ഉന്നത ഭാവം തന്നെത്താനെ നടിക്കാത്ത ശേഷം അകറ്റുന്ന നിർമ്മല ചിത്രം നൽകണമേ എന്ന് തുറന്ന ഭാഗം നമുക്ക് ദൈവസന്നിധി.
കർത്താവേയുന്നത പാവം തന്നെത്താനെ നടിക്കാത്ത സിംഹാസനമല്ല നിസാരമതം വാർക്കുന്ന അധികാര ഭദ്രതയില്ല നിർമ്മല ചിത്തം നൽകണമേ കർത്താവേ ദുർമൽസരമി ചീടാത്തതുമെപ്പോഴും തിന്മയിൽ ചങ്കകലന്നതുമാമ്മല ചിത്തം നൽകണമേ അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടട്ടെ തൽക്കർമ്മങ്ങൾ കായവൾ നീട്ടപ്പെടുമാറാകട്ടെ എൻ കാലുകൾ ദുർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ സന്മാർഗത്തിൽ കോളി അടിയോ നീടക്കണമേ അനുതാപത്തോടു കൂടി മഹാമുഖവിളി നെടുവിൽ പുകളാലേ തുല്യനു തുല്യം വാടുന്ന നിർമ്മല ചിത്തം നൽകണമേ മാംസമേഷവുമത്തികള് പറ്റിവുണങ്ങിടുമാറേറ്റം നെടുവീർപ്പുകളിൽ തീടുന്ന നിർമ്മല ചിത്തം നൽകണമേ കർത്താവേ പാപങ്ങളെയോ തുണ്ടാകും നുറവിളിയാലേ മെഴുകുന്നതുപോലൊരുകീടും നൽകണമേ സചിന്തകൾ സ്വജനങ്ങൾ നന്മകളെന്നിവയോരോന്നു എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മല ചിത്തം നൽകണമേ
ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള രോഗി വായിക്കുന്നു. നമ്മൾ നിരന്തരം ഓർക്കുന്ന രാജി വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കാം. ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ഫലവത്താകുവാൻ തക്കവണ്ണം ദൈവമോടാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ ഓർത്തതാണ് ആലീസ് ബ്രെയിൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞ് ശക്തമായ തലവേദനയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നു. ആലീസിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതോടൊപ്പം തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അടുത്ത സമയത്ത് ഒരു ക്യാൻസറിന്റെ ആരംഭം ഉള്ളതായിട്ട് ഒരു പ്രയാസമുണ്ട്. എലിസബത്തിനെ ഓർത്തും അതാഴ്ചയാണ് സർജറി. എലിസബത്തിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ നിരന്തരം ഓർക്കാറുള്ള ഡാനിയൽ എന്ന് പറയുന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ രോഹൻ എന്ന് പറയുന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറ് രൂപേനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സെന്റ് തോമസ് പള്ളിയിൽ സാബു എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ പ്രയാസം അനുഭവിക്കുന്നു. സാബുവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രത്യേകമുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുങ്ങുന്ന മോളിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. തോമസ് ഫിലിപ്പ്, അശ്വിൻ, വത്സ, ഡേസി എന്നിവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് അവരുടെ സൗഖ്യത്തിനാക്കി സമയത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു.
പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ ഉണക്കാം. ഞങ്ങളെ നിത്യമായി കരുതുകയും പരിപാലിക്കുകയും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നന്മകളും അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, തിരുവനന്തപുരം ഒരു ദിവസക്കാലം കൂടെ കർത്താവ് ഒരുമിച്ച് അടുത്തു വരുവാനും നിന്നു നിന്ന് കേൾപ്പാനും പഠിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്കിടയാക്കി കൃപിക്കാണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, സംഭവകൂലമായ ഈ ലോകത്തിൽ നിന്റെ മക്കളായി ഞങ്ങൾ ജീവിക്കുമ്പോൾ നിന്റെ കൽപ്പന പ്രകാരം ജീവിപ്പാനും നീ പാർക്കുന്നിടത്ത് ഞങ്ങൾ പാർക്കുവാനും കർത്താവെ നിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ലോക ജീവിതത്തിൻ്റെതായ എല്ലാ നിരർത്ഥതകളെയും അതിജീവിപ്പാനും തക്കവണ്ണം അനുദിന ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേട്ട വചനങ്ങളെ വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, ഇസ്ഹാക്കിന് പറഞ്ഞ കൽപ്പനകളൊക്കെ അനുസരിച്ച് നിന്നും അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് നിന്റെ മകനായി ജീവിച്ചതുപോലെ ഞങ്ങളും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് നിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിപ്പാനും നിന്റെ മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കുമാറാകണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും തിരുമുമ്പാകെ പേരുപേരായി സമർപ്പിക്കുന്നു. ഞങ്ങൾ വായിച്ചു കേട്ടതായ എല്ലാ പേരുകളും നിലവിൽ ദൈവമേ സൗഖ്യത്തിനായി നിങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ആത്മശരീര മനസ്സുകൾക്ക് ആവശ്യമായ സൗഖ്യവും കൃപയും ദൈവമേ അവിടുന്ന് കൊടുക്കണമേ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈകുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല എന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, അവരോട് അവിടുന്ന് കൂടെ ഇരിക്കണമേ. നിന്റെ സൗഖ്യമാക്കുന്നതായ കരം ദൈവമേ നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് നീട്ടണമേ. അവരുടെ വേദനകളിലും മാനസികമായ പ്രതിസന്ധികളിലും അവിടുന്ന് തുണയായിട്ട് നിൽക്കണമേ. അവരെ ശക്തീകരിക്കണമേ. കർത്താവെ, ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ട് കഴിയുന്ന ഓരോ രോഗികളെയും തിരുവൻപാകെ താഴ്മയോടെ ഏൽപ്പിക്കുന്നു. അവിടുത്താൽ കഴിയാത്തതായ ഒന്നുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അനേകരെ സൗഖ്യമാക്കിയതായ അവിടുത്തെ അത്ഭുതകരമേറിയ കരം ദൈവമേ നിന്റെ മക്കളുടെ മേലൊക്കെ നീട്ടി അവര് സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തി ശിഷ്ടകാലം നന്ദിയുള്ളവരായി ജീവിപ്പാൻ്റെ കോണം അവരെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അവിടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അവരെയൊക്കെ ശക്തീകരിക്കണമേ. ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും ഉയരത്തിൽ നിന്ന് നൽകുമാറാകണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് നിയന്ത്രിക്കുകയും വാഴ്ത്തുകയും ചെയ്യണമേ. അനുഗ്രഹകരമായി സഭ കർത്താവ് അവിടുത്തെ വലിയ മഹത്വത്തിന്റെ കൊമ്പ് ഞങ്ങളായിരിക്കുന്ന തലങ്ങളിലൊക്കെ സ്ഥാപിപ്പാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാത്തിനെയും അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഏറ്റവും അനുഗ്രഹകരമായി സഭയെ നയിപ്പാൻ തക്കണവരെയൊക്കെ ശക്തീകരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെയും ഇവിടുത്തെ എല്ലാ ഇടവുകളെയും ഭദ്രാസനത്തെയും ഭദ്രാസന നയിക്കുന്ന തിരുമേനിയെയും എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആവശ്യമായ കൃപ ഉയരത്തിൽ നൽകുമാറാകണമേ. എല്ലാ വിശ്വാസ സമൂഹത്തെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതായ കർത്തവ്യങ്ങൾ മറുപടിയായി നിറവേറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ദൈവ തിരുനാമ മഹത്വത്തിനായി ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കണമേ. എല്ലാ ഭവനങ്ങളെയും ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഇറങ്ങി വസിക്കുന്ന നല്ല ഭവനങ്ങളായി അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നിറഞ്ഞ സന്തോഷവും നിറഞ്ഞ ഭവനങ്ങളായി ഞങ്ങളുടെ ഭവനങ്ങളെ ആക്കി തീർക്കണമേ. അവിടുന്ന് വസിപ്പാൻ തക്ക യോഗ്യതയുള്ള ഭവനങ്ങളാക്കി ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് തീർക്കണമേ. കർത്താവെ, നിനക്കെതിരായി നടക്കുന്ന എല്ലാ ദുശ്ചിന്തകളെയും എല്ലാവിധമായ ദുർമാർഗങ്ങളെയും എല്ലാവിധമായ പൈശാചിക ചിന്തകളെയും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിൽ നിന്നും അവിടുന്ന് ദൂരീകരിച്ച് അവിടുന്ന് രാജാവായി വസിക്കുന്ന നല്ല ഭവനങ്ങളാക്കി അവിടുത്തെ രക്ഷ അനുഭവവേദ്യമാക്കി തീർക്കുന്ന ഭവനങ്ങളാക്കി ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് ആക്കി തീർക്കണമേ. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ. ജോലിക്ക് ആവശ്യമായ ശക്തിയും ബലവും യാത്രയിലും ഒക്കെ കൂടെ ഇരുന്ന് ഗ്രഹിക്കുമാറാകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കള് സഹോദരങ്ങള് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരായിരിക്കുന്നിടങ്ങളിൽ വിസ്താരമേറിയ ചെറുകടയിൽ അവിടുന്ന് സംരക്ഷിക്കുമാറാകണമേ. പ്രത്യേകിച്ച് ലോകമെമ്പാടും നടക്കുന്നതായ വിധ്വംസക പ്രവർത്തനങ്ങളെയും അതിനിരയായിത്തീരുന്ന എല്ലാ ജനസമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ആശ്വാസം നൽകുന്നതായ കരം അവരുടെ മേലൊക്കെ നീട്ടണമേ. അവിടെ നടക്കുന്ന എല്ലാ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് ആ ജനതകൾക്കൊക്കെ കർത്താവ് നിന്റെ സ്നേഹവും നിന്റെ സമാധാനവും ലഭ്യമായി തീരത്തക്കോണം അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. കർത്താവ്, ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന നിന്റെ മക്കളെയൊക്കെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ കൂടിവരവ് കർത്താവെ നിന്റെ നാമത്തിന് മഹത്വത്തിനായും കർത്താവെ ഞങ്ങളുടെയൊക്കെ ആത്മീയാത്മീക പുരോഗതിക്കുമായി അവിടുന്ന് ആക്കി തീർക്കുമാറാകണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പേരുപേരായി തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഒഴിഞ്ഞ കരങ്ങളായി കടന്നുവന്ന് ഹൃദയങ്ങളായി കടന്നുവന്ന് നിറഞ്ഞ ഹൃദയങ്ങളുമായി ഞങ്ങളുടെ അനുദിന ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവ്, പലവിധ ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. നിസ്സഹായതയിൽ ദൈവമേ അവിടുന്ന് സഹായക്കാരനായിട്ട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ മഹത്വമേറിയതായ സാന്നിധ്യവും അവിടുത്തെ കൃപയും കർത്താവെ അനുഭവിപ്പാൻ അവരെ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ഇന്ന് തിരുവചനം സംസാരിച്ച ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അനുഗ്രഹങ്ങളും നന്മകളും നൽകി കർത്താവെ അനേകരെ നിങ്ങളെയൊക്കെ ആദായപ്പെടുത്തുവാൻ അവിടുന്ന് എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകൾക്കാട് കൃപകൾക്കാട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും കൂടി വരുവോളം അവിടുത്തെ വലിയ വിസ്താരമേറിയ ചുറകടയിൽ അടിയങ്ങൾ ഓരോരുത്തരും കർത്താവെ നിന്റെ കൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അവിടുത്തെ മഹിമയേറിയ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകോപത്തിന്റെ കൃപയും പരിശുദ്ധരുമായ സംബന്ധവും സഹവാസവും ഈ പ്രാർത്ഥനായ യോഗത്തെ സംബന്ധിച്ച് എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിക്ക് പ്രകടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേ ഉണ്ടായിരിക്കുമാറാകട്ടെ.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരുപാട് തിരക്കുണ്ടായിരുന്നിട്ടും ഈ ശുശ്രൂഷയിലേക്ക് നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദ തിരുവനസിനോടുള്ള നന്ദി വീണ്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരും, പ്രത്യേകിച്ച് അരമനയിൽ വന്നിയ ജോൺ ഗബ്രിയേൽ അച്ഛൻ, ഐസക് വി പ്രകാശ് അച്ഛൻ, സന്തോഷ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിരുന്നോട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന വൈദികർ എല്ലാവരുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ മനോഹരവും വളരെ ചിന്തോദ്ദീപകവുമായ ഒരു ചിന്ത പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച ആ പ്രിയപ്പെട്ട ബെന്നിയച്ഛനോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ ഉറക്കുകയും പ്രാർത്ഥിക്കുകയും അവരോടുള്ള നന്ദി സ്നേഹവും, പ്രത്യേകിച്ച് അരമനയിൽ വന്നിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ എല്ലാവരെയും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്ന മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച സാറാമെ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ എല്ലാവരെയും വീണ്ടും ഉറക്കുകയും ഉറക്കുന്നു. തിരുമനസ് ഓർപ്പിച്ചതുപോലെ നമുക്ക് നാളെ മുതൽ നോമ്പ് അനുഷ്ഠിക്കുകയാണ്, നോമ്പ് ആരംഭിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഭക്തിയോടുകൂടി നോമ്പ് നോക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആളുകളുടെ രോഗികളുടെ പേരുകളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു പുറത്തു, അവരൊക്കെ വളരെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ആളുകളെ അറിയത്തില്ലെങ്കിൽ തന്നെയും അവർക്ക് വേണ്ടി ഒരു നേരം ഉപവസിച്ച് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് വലിയൊരു അനുഗ്രഹമായിട്ടും വലിയൊരു സൗഖ്യത്തിന്റെ ശക്തിയായിട്ടായി തീരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതം കൂടുതൽ നന്മയിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് കഴിവതും എല്ലാവരും ഈ നോമ്പ് ദിനങ്ങളിലൊക്കെ ഇവരെയൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നോമ്പനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് വ്യക്തി ജീവിതത്തിൽ കൂടുതൽ ചൈതന്യവും നിറവും ഒക്കെ ഉണ്ടാകത്തക്കവണ്ണം ഇടയായി തീരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുഷ്ഠിപ്പാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നോമ്പിന്റെ ആശംസകൾ അനുഗ്രഹങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.